അധ്യായം 24. ഗലീലയിലെ ശുശ്രൂഷ യേശു വികസിപ്പിക്കുന്നു. മത്തായി 4:23 മുതൽ 25 വരെ, മർക്കോസ് 1:35 മുതൽ 39 വരെ, ലൂക്കോസ് 4:42-43. അവലോകനം. നാലു ശിഷ്യന്മാരെയും കൊണ്ട് യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിക്കുന്നു. യേശുവിന്റെ പ്രസംഗപ്രവർത്തനത്തെയും അത്ഭുതങ്ങളെയും കുറിച്ചുള്ള വാർത്ത പരക്കുന്നു. യേശു ഇപ്പോൾ നാലു ശിഷ്യന്മാരുടെ കൂടെ കഫർണഹൂമിലാണ്. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അത്. വൈകുന്നേരമായപ്പോൾ കഫർണഹൂമിലുള്ളവർ രോഗികളെയും കൊണ്ട് യേശുവിന്റെ അടുക്കൽ വരുന്നു. യേശു രോഗികളെ സുഖപ്പെടുത്താൻ വേണ്ടിയാണ് അത്. യേശുവിന് ഒന്നൊറ്റയ്ക്കിരിക്കാനോ ഒന്ന് വിശ്രമിക്കാനോ പോലും പറ്റുന്നില്ല. പിറ്റേന്ന് അതിരാവിലെ, നേരം വെളുക്കുന്നതിനു മുമ്പ് തന്നെ, യേശു എഴുന്നേറ്റ് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകുന്നു. തനിച്ചിരുന്ന് പിതാവിനോട് പ്രാർത്ഥിക്കാനായി യേശു ഒരു ഏകാന്ത സ്ഥലം കണ്ടുപിടിക്കുന്നു. പക്ഷേ അധികനേരം അങ്ങനെ ഇരിക്കാനാകുന്നില്ല. കാരണം യേശുവിനെ കാണാനില്ലെന്ന് ശിമോനും കൂടെയുള്ളവരും പെട്ടെന്നു തന്നെ തിരിച്ചറിയുന്നു. അവർ യേശുവിനെ തേടി പുറപ്പെടുന്നു. പത്രോസായിരിക്കാം ചിലപ്പോൾ ഇതിന് മുൻകൈ എടുക്കുന്നത്. കാരണം യേശു പത്രോസിന്റെ വീട്ടിലെ അതിഥിയാണല്ലോ. മർക്കോസ് 1:36. യേശുവിനെ കണ്ടുപിടിക്കുമ്പോൾ പത്രോസ് പറയുന്നു, എല്ലാവരും അങ്ങയെ അന്വേഷിക്കുകയാണ്. മർക്കോസ് 1:37. കഫർണഹൂമിലെ ആളുകളുടെ ആഗ്രഹം യേശു അവിടെ തന്നെ കഴിയണമെന്നാണ്. യേശു ചെയ്ത കാര്യങ്ങൾ അവർ വളരെ വിലമതിക്കുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളെ വിട്ടു പോകരുതെന്ന് അവർ യേശുവിനോട് അപേക്ഷിക്കുന്നു. ലൂക്കോസ് 4:42. ഇത്തരത്തിൽ അത്ഭുതകരമായി ആളുകളെ സുഖപ്പെടുത്താനാണോ യേശു മുഖ്യമായും ഭൂമിയിലേക്ക് വന്നത്? യേശു തന്റെ പ്രവർത്തനം ഈ പ്രദേശത്തു മാത്രം ഒതുക്കി നിർത്തണോ? ഇതേക്കുറിച്ച് യേശു എന്താണ് പറയുന്നത്? യേശു ശിഷ്യന്മാരോട് പറയുന്നു, നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോകാം. അടുത്ത് വേറെയും പട്ടണങ്ങളുണ്ടല്ലോ. അവിടെയും എനിക്ക് പ്രസംഗിക്കണം. ഞാൻ വന്നതുതന്നെ അതിനുവേണ്ടിയാണല്ലോ. അവിടെ നിന്ന് പോകരുതെന്ന് പറയുന്നവരോടും യേശു പറയുന്നു, മറ്റു നഗരങ്ങളിലും എനിക്ക് ദൈവരാജ്യത്തിന്റെ സന്തോഷവാർത്ത പ്രസംഗിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് എന്നെ അയച്ചിരിക്കുന്നത്. മർക്കോസ് 1:38 ലൂക്കോസ് 4:43. യേശു ഭൂമിയിൽ വന്നതിന്റെ ഒരു മുഖ്യ ഉദ്ദേശ്യം ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക എന്നതാണ്. ആ രാജ്യം പിതാവിന്റെ നാമത്തെ പരിശുദ്ധമാക്കുകയും ആളുകളുടെ എല്ലാ രോഗങ്ങളും എന്നേക്കുമായി സുഖപ്പെടുത്തുകയും ചെയ്യും. ആളുകളെ അത്ഭുതകരമായി സുഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അയച്ചത് ദൈവമാണെന്നതിന്റെ തെളിവ് നൽകുകയാണ് യേശു. സമാനമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശയും അത്ഭുതങ്ങൾ കാണിച്ചു. ദൈവമാണ് തന്നെ അയച്ചതെന്ന് തെളിയിക്കാനായിരുന്നു അത്. അങ്ങനെ യേശു മറ്റു നഗരങ്ങളിൽ പ്രസംഗിക്കുന്നതിന് കഫർണഹൂമിൽ നിന്നു പോകുന്നു. നാലു ശിഷ്യന്മാരുമുണ്ട് ഒപ്പം. പത്രോസും സഹോദരൻ അന്ത്രയോസും അതുപോലെ യോഹന്നാനും സഹോദരൻ യാക്കോബുമാണ് അവർ. തലയാഴ്ചയാണ് പ്രസംഗപ്രവർത്തനത്തിനു വേണ്ടി തന്റെ കൂടെ വരാൻ ആദ്യത്തെ ആ നാലു പേരെയും യേശു വിളിക്കുന്നത്. ഈ നാലു ശിഷ്യന്മാരോടൊപ്പം യേശു ഗലീലയിലെങ്ങും പോയി പ്രസംഗിക്കുന്നു. അതൊരു വൻ വിജയമായിരുന്നു. അവിടെയെല്ലാമുള്ള ആളുകൾ യേശുവിനെക്കുറിച്ചറിഞ്ഞു. യേശുവിനെക്കുറിച്ചുള്ള വാർത്ത സിറിയയിലെങ്ങും പരന്നു. ദക്കപ്പൊലി എന്നു വിളിച്ചിരുന്ന 10 പട്ടണപ്രദേശത്തേക്കും യോർദാൻ നദിയുടെ മറുകരയിലേക്കും വാർത്തയെത്തി. മത്തായി 4:24-25. ആ പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ യഹൂദ്യയിൽ നിന്നും ജനക്കൂട്ടങ്ങൾ യേശുവിനെയും ശിഷ്യന്മാരെയും പിന്തുടരുന്നു. പലരും രോഗികളെയും കൊണ്ട് യേശുവിന്റെ അടുക്കൽ വരുന്നുണ്ട്. യേശു ആരെയും നിരാശപ്പെടുത്തുന്നില്ല. രോഗികളെ സുഖപ്പെടുത്തുന്നു. ഭൂതബാധിതരായവരിൽ നിന്ന് ദുഷ്ടാത്മാക്കളെ പുറത്താക്കുകയും ചെയ്യുന്നു. പുനരവലോകന ചോദ്യങ്ങൾ. കഫർണഹൂമിലെ തിരക്കേറിയ ഒരു ദിവസത്തിനു ശേഷം പിറ്റേ നദിരാവിലെ എന്തു സംഭവിക്കുന്നു? യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചതെന്തിനാണ്? യേശുവിന്റെ അത്ഭുതങ്ങൾ എന്തുദ്ദേശ്യം സാധിക്കുന്നു? ഗലീലയിലെ പ്രസംഗപ്രവർത്തനത്തിന് യേശുവിന്റെ കൂടെ ആരൊക്കെ പോകുന്നു? യേശുവിന്റെ പ്രവർത്തനത്തോട് ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു?